The editorial. 2024 ഓഗസ്റ്റ് 27 ചൊവ്വ 1200 ചിങ്ങം 11 ദീപിക എഡിറ്റോറിയൽ. അപ്പോൾ പിന്നെ മണിപ്പൂരിലെ സ്ത്രീകളോ? സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ മാപ്പർഹിക്കാത്ത പാപമാണെന്നും ആ നിലയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യണമെന്നും സംസ്ഥാന സർക്കാരുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തിയത് ശ്രദ്ധേയമായി. മഹാരാഷ്ട്രയിൽ ലാഖ്പതി ദീദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രസംഗം. പക്ഷേ ഈ കരുതൽ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതല്ലേ എന്ന ചോദ്യത്തോടുകൂടി മുൻവിധികളില്ലാതെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതോർത്താൽ ആരുടെ മനോമുഗുരത്തിലാണ് മണിപ്പൂർ പൊള്ളിക്കുന്നൊരു കൊള്ളിയനായി പതിക്കാതിരിക്കുക? കേന്ദ്ര മണിപ്പൂർ സർക്കാരുകൾ പുരട്ടാതെ പോയ മുറിവെണ്ണ കൊൽക്കത്തയ്ക്കും യുക്രൈനും റഷ്യയ്ക്കും എന്ന പോലെ മണിപ്പൂരിനും അവകാശപ്പെട്ടതായിരുന്നു. മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 2023 May 3 തൊട്ടടുത്ത ദിവസം രണ്ട് കുക്കി സ്ത്രീകളെ തെരുവിലൂടെ നഗ്നരാക്കി നടത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ അക്രമികൾ പകർത്തുകയും ചെയ്തു. ഇംഫാലിൽ നിന്ന് 35 km അകലെ കാങ്കോബിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോ മാസങ്ങൾക്ക് ശേഷം പുറത്തു വന്നപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്. അതിജീവിതകളിൽ ഒരാളുടെ മകനെ കൺമുന്നിൽ കൊന്ന ശേഷമാണ് നഗ്നയാകാൻ അക്രമികൾ ആവശ്യപ്പെട്ടത്. റഷ്യയിലും യുക്രൈനിലും പോലും കാണാത്ത ക്രൂരത. സമാന രീതിയിൽ കൂടുതൽ സ്ത്രീകളെ അക്രമികൾ കൈകാര്യം ചെയ്തെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ ഉണ്ടായി. കലാപം തുടങ്ങി 2.5 മാസത്തിനു ശേഷം സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന ദൃശ്യം പുറത്തു വന്നതിനു ശേഷമാണ് പ്രധാനമന്ത്രി വായു തുറന്നത്. മണിപ്പൂർ സംഭവം നാണക്കേടുണ്ടാക്കുന്നതാണെന്നും തന്റെ ഹൃദയം വേദനയാലും രോഷത്താലും നിറഞ്ഞിരിക്കുകയാണെന്നും ലോക്സഭാ സമ്മേളനത്തിന് മുമ്പായി മോദി പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും സമാന സംഭവങ്ങൾ ഉണ്ടായെന്നു കൂടി പറഞ്ഞ് പ്രശ്നത്തെ സാമാന്യവൽക്കരിക്കാനും അദ്ദേഹം മറന്നില്ല. പക്ഷേ മണിപ്പൂരിൽ സ്ത്രീകൾക്കെതിരായി നടന്ന അതിക്രമങ്ങളെ ബംഗാൾ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ സമീപകാലത്ത് നടന്നവയുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പാർലമെന്റിൽ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിക്കാൻ പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു. സത്യത്തിൽ പ്രധാനമന്ത്രിയെ അങ്ങനെ നിർബന്ധിച്ചു പറയിക്കേണ്ട വിഷയമായിരുന്നോ മണിപ്പൂർ? മണിപ്പൂരിലേത് കുക്കികളും മേതിയകളും തമ്മിലുള്ള പതിവ് വംശീയ സംഘർഷം മാത്രമാണെന്ന സംഘപരിവാർ ഭാഷ്യം ഏറ്റുപിടിക്കാൻ കേരളത്തിലും സ്ഥാപിത താല്പര്യക്കാരുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന കലാപങ്ങളെയും ഇപ്പോഴത്തേതിനെ നിരീക്ഷിച്ചിട്ടില്ല നിഷ്പക്ഷമതികളൊന്നും അത് അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല BJP മുഖ്യമന്ത്രി N. ബിരേൻ സിംഗിന് കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു. 16 മാസങ്ങൾ കഴിഞ്ഞു. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റേതെന്ന വിധത്തിൽ ദി വയർ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന ശബ്ദരേഖ ബിരേൻ സിംഗിന്റെ വംശീയ കലാപ ഭാഷക്കാരുടെയും മുഖം മൂടി ചീന്തുന്നതാണ്. 40 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോയിൽ ബിരേൻ സിംഗ് പറയുന്നത് താൻ മേദികൾക്കൊപ്പമാണെന്നാണ്. പോലീസിന്റെ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങൾ കവർന്ന മേദികളെ താൻ സംരക്ഷിച്ചതിനെ കുറിച്ചുൾപ്പെടെ ആ മുഖ്യമന്ത്രി ലേശം കുറ്റബോധമില്ലാതെ പറയുന്നുണ്ടത്രേ. കലാപം അന്വേഷിക്കുന്ന ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷനെ ലഭിച്ച ശബ്ദരേഖയാണ് പുറത്തായത്. സമാധാന ശ്രമം അട്ടിമറിക്കാൻ ഇറക്കിയ വ്യാജ വീഡിയോ ആണെന്ന് ബിരേൻ സിംഗിന്റെ പ്രതികരണം. അത് അങ്ങനെ ആകട്ടെ എന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യം ചെന്ന് പെട്ടിരിക്കുന്ന ദുർവിധി കോടിക്കണക്കിന് ജനങ്ങളെ നിരാശരാക്കി കളയും. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും BJP ഭരിക്കുമ്പോഴുണ്ടാകുന്ന ഇരട്ട എഞ്ചിൻ ഒരു വിഭാഗം ജനങ്ങളെ ഭയപ്പെടുത്തും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ, പോലീസ്, ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഏത് തലത്തിൽ വീഴ്ചയുണ്ടായാലും എല്ലാവരെയും ഉത്തരവാദികളാക്കുമെന്നും മോദി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്ത്രീകൾക്കെതിരെ സമകാലിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരതകൾ അരങ്ങേറിയ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാതെയാണ് ഈ പ്രസംഗം. 16 മാസങ്ങൾ കഴിഞ്ഞിട്ടും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നടത്തിയ ചില പരാമർശങ്ങൾ ഒഴിച്ചാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പോലും മണിപ്പൂർ ഗൗരവമുള്ള വിഷയമായിട്ടില്ല. യുക്രൈനെ ആശ്വസിപ്പിക്കാൻ മണിപ്പൂരിന് മുകളിലൂടെ പറക്കുമ്പോൾ ഒരു ഭരണാധികാരിക്ക് തോന്നേണ്ട കുറ്റബോധത്തെയും രാജധർമ്മം എന്ന് വിവക്ഷിക്കാം. മണിപ്പൂരിൽ 226 പേർ കൊല്ലപ്പെട്ടു. ഇരുഭാഗങ്ങളിലുമായി 59,000 പേർ ഭവനരഹിതരായി. 11,133 വീടുകൾ കത്തിച്ചു. 11,892 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു തുരുത്ത് പോലെ മണിപ്പൂർ അനാഥമായി കിടക്കുന്നു. സമീപകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അപമാനിക്കപ്പെട്ടതും ദുരിതമനുഭവിച്ചതും മണിപ്പൂരിലെ സ്ത്രീകളാണ്. രാജ്യത്തും പുറത്തുമുള്ള പീഡിതരായ സ്ത്രീകളെയും പുരുഷന്മാരെയും ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി തുനിയുന്നത് അഭിമാനകരമാണ്. പക്ഷേ മണിപ്പൂരിലെ സ്ത്രീ പുരുഷന്മാരുടെ കാര്യമോ? The editorial.